You're with SBS Radio.
ഓസ്ട്രേലിയയിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ വംശജരായ നിരവധി മൈഗ്രേഷൻ ഏജന്റുമാരുടെ തട്ടിപ്പിനെക്കുറിച്ച് നിരന്തരം വാർത്തകൾ പുറത്തുവരാറുണ്ട്. അത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ പെർത്തിലുള്ള ഒരു മലയാളി മൈഗ്രേഷൻ ഏജന്റിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മൈഗ്രേഷൻ ഏജൻസ് രജിസ്ട്രേഷൻ അതോറിറ്റി അഥവാ മാര. പെർത്തിലെ മാഡിംഗ്ടണിൽ സിനോക് കൺസൾട്ടൻസ് എന്ന പേരിൽ പ്രവർത്തിച്ചു പോന്ന മൈഗ്രേഷൻ ഏജൻസിയുടെ ഉടമ സിനീറ്റ ബാബുവിന്റെ രജിസ്ട്രേഷനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മാര ഇക്കഴിഞ്ഞ മെയ് 16 റദ്ദാക്കിയിരിക്കുന്നത്. മാര അധികൃതർക്ക് ലഭിച്ച 16 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ റദ്ദാക്കൽ നടപടി. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനുള്ള വിവിധതരം വിസകൾക്കും യൂണിവേഴ്സിറ്റി പ്രവേശനത്തിനും മറ്റുമായി സിനോട്ട് കൺസൾട്ടൻസിനെ സമീപിച്ച 16 പേരാണ് സിനീറ്റ ബാബുവിനെതിരെ പരാതിയുമായി മാരയെ സമീപിച്ചത്. പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 16 പേരിൽ നിന്നായി കുറഞ്ഞത് $126,854 ക്രമക്കേടുകൾ സിനീറ്റ ബാബു നടത്തിയതായി കണ്ടെത്തി. സിനീറ്റ ബാബുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇവരിൽ നിന്നും പ്രതികരണമൊന്നും ലഭിച്ചില്ലെന്നും മാര പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. 2012 ഓഗസ്റ്റ് മുതൽ പെർത്തിൽ പ്രവർത്തിച്ചു പോന്ന മൈഗ്രേഷൻ ഏജൻസിയാണ് സിനോട്ട് കൺസൾട്ടൻസ്. 2017 മുതലാണ് പണം നൽകിയവർ പരാതിയുമായി രംഗത്തെത്തി തുടങ്ങിയത്. ഇതോടെ 2018 ഓഗസ്റ്റിൽ കാലാവധി അവസാനിച്ച സിനീറ്റ ബാബുവിന്റെ രജിസ്ട്രേഷൻ മാര പുതുക്കിയില്ലെന്ന് മാത്രമല്ല 5 വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്തു. തൊഴിൽ വിസകൾ, പാർട്ട്ണർ വിസ, ഓസ്ട്രേലിയയിലെ സർവകലാശാലകളിലേക്കുള്ള പ്രവേശനം തുടങ്ങിയ വിവിധ മാർഗത്തിലൂടെ ഓസ്ട്രേലിയയിലെത്താൻ കാത്തിരുന്നവരാണ് സിനോക് കൺസൾട്ടൻസിന്റെ തട്ടിപ്പിനിരയായതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പണം നൽകിയ ഉപഭോക്താക്കളെ പിന്നീട് ബന്ധപ്പെടാതിരിക്കുക, ഇമെയിലൂടെയും ഫോണിലൂടെയും മറ്റും ഇവർ ബന്ധപ്പെടുമ്പോൾ പ്രതികരിക്കാതിരിക്കുക, ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുക, സേവനം നൽകാത്തതിനാൽ വാങ്ങിയ പണം ഉപഭോക്താക്കൾക്ക് തിരികെ നൽകാതിരിക്കുക എന്നിവയാണ് സിനീറ്റ ബാബുവിനെതിരായ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ. സിനോക് കൺസൾട്ടൻസിന് നൽകിയ പണം നഷ്ടപ്പെട്ട ചിലരുമായി SBS മലയാളം സംസാരിച്ചു. ഉപരിപഠനത്തിനായി പെർത്തിലെ മർഡോക്ക് യൂണിവേഴ്സിറ്റിയിൽ സിനോ കൺസൾട്ടൻസ് വഴി എത്തിയതാണ് കെവിൻ സന്തോഷ് സ്റ്റാൻലി. 2nd semester അടയ്ക്കേണ്ട യൂണിവേഴ്സിറ്റി ഫീസ് സിനീറ്റ നേരിട്ട് അടച്ചുകൊള്ളാമെന്ന് പറഞ്ഞതോടെ ബന്ധുകൂടിയായ സിനീറ്റയെ വിശ്വസിച്ച് ഫീസിനത്തിൽ $4,900 ഏൽപ്പിക്കുകയായിരുന്നുവെന്ന് കെവിൻ പറയുന്നു. പിന്നീട് ഫീസ് അടച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി യൂണിവേഴ്സിറ്റി കെവിന്റെ എൻറോൾമെന്റ് റദ്ദാക്കുകയും ചെയ്തതോടെയാണ് താൻ കബളിപ്പിക്കപ്പെട്ടതായി കെവിൻ തിരിച്ചറിഞ്ഞത്.
അവർ വഴിയാണ് ഞാൻ എനിക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഒക്കെ എല്ലാം ശരിയാക്കി തന്നെ. അപ്പോൾ ഈ 1st year 2nd semester ആയപ്പോൾ എനിക്ക് ഫീസ് അടയ്ക്കേണ്ട സമയമായി. അപ്പോൾ ഈ സിനോ കൺസൾട്ടൻ്റോ ഉടമസ്ഥൻ സിനിറ്റ അത് എൻ്റെ ഒരു ആൻറ്റിയും കൂടെയാണ്. അവർ പറഞ്ഞു യൂണിവേഴ്സിറ്റി ഫീസ് അവർ വഴി അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. കാരണം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓസ്ട്രേലിയ ആദ്യമായിട്ട് വന്നാൽ എനിക്ക് അധികം അവർ വഴിയാണ് ഞാൻ ഇവിടെ എത്തിയതും ആ ഒരു ഒബ്ലിഗേഷനിൽ ഞാൻ വെച്ച് ഞാൻ ഇവര് വഴി ഫീസ് അടച്ചാൽ മതി. കാരണം ഇവർക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് നല്ല ഹോൾഡും ടൈപ്പുണ്ട്. അപ്പൊ അവർ വഴി എനിക്ക് ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ഫീസ് എക്സ്റ്റെൻഷനോ അതെല്ലാം അവര് അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം സഹായിക്കാന്നൊക്കെ പറഞ്ഞു. അവർ ആ ഒരു അത് എന്റെ ഒരു ആന്റി ആണല്ലോ എന്ന് ആ ഒരു വിശ്വാസത്തോടെ ഞങ്ങൾ $4,900 അങ്ങ് അയച്ചു കൊടുക്കുകയും ചെയ്തു. അയച്ചു കൊടുത്ത് അപ്പൊ അവര് പറഞ്ഞു ചിലപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചില മെയിലുകൾ വരും, അതൊന്നും ഇഗ്നോർ ചെയ്താൽ മതി, അവർ റിപ്ലൈ ചെയ്യണ്ട, റിപ്ലൈ ചെയ്ത് ശരിയാകത്തില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ അങ്ങനെ പറഞ്ഞ് വെയിറ്റ് ചെയ്തു. അപ്പൊ കുറെ നാളായപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ എനിക്ക് വന്നു, എൻ്റെ യൂണിറ്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്തു, എന്നെ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെളിയിൽ വാച്ചു. അപ്പൊ ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി. ഞാൻ നേരെ പോയി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഇവര് പൈസ അടയ്ക്കുന്നൊക്കെ ഞാൻ ഇവരുടെ കയ്യിൽ പൈസ കൊടുത്തു. എൻ്റെ കയ്യിൽ പൈസയുടെ ഫീസിൻ്റെ റെസീപ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഓക്കെ ഉടനെ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ അവർ മനസ്സിലായി എൻ്റെ കേസ് ജെന്യൻ ആയതുകൊണ്ട് അവർ എനിക്ക് 2 months എക്സ്റ്റെൻഷൻ തന്നു.
പിന്നീട് നിരവധി തവണ സിനീറ്റയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായില്ലെന്നും കെവിൻ ചൂണ്ടിക്കാട്ടി. ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ കെവിന് കേരളത്തിൽ നിന്നും പണം എത്തിച്ച് വീണ്ടും ഫീസ് അടയ്ക്കേണ്ടി വന്നുവെന്നും ഇതിനുശേഷം മാത്രമാണ് പഠനം തുടരാൻ സാധിച്ചതെന്നും കെവിൻ പറയുന്നു.
ഞാൻ പല കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച് ഇവര് ഫോൺ ഒരിക്കലും എടുക്കത്തില്ല. ഇത് മെയിൽ അയച്ചാലും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലും അവര് ഒരിക്കലും റിപ്ലൈ ചെയ്തില്ല. ഈ പൈസ ഈ കുറച്ച് നാളത്തേക്ക് ഇവിടെ ഇവര് വഴി അടച്ചാൽ മതി എന്ന് പറഞ്ഞ ആ സമയത്തൊക്കെ അവര് പറഞ്ഞു, പിന്നെ ഈ എന്തോന്ന് മെയിലുകൾ റിപ്ലൈ ചെയ്യണ്ട, ഞാൻ മെയിലിന്റെ ഈ സ്ക്രീൻഷോട്ട് വരെ അവർക്ക് അയച്ചു കൊടുത്ത്, ഈ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് പറയണത് ഒന്ന് ഫീസ് അടക്കി ഫീസ് അടക്കുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ അയച്ചു കൊടുത്ത്, അപ്പൊ പറഞ്ഞ് അതൊന്നും വറിയണ്ട, ഈ കാര്യമൊക്കെ സോർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിന്റെ കൂടുതൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പിന്നെ എന്താ പറയാ, അവര് ഏജൻസിയിൽ പിന്നെ എനിക്ക് ഇതിന്റെ കുറിച്ച് തീരെ അറിയത്തില്ലാത്തോണ്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്തു. പിന്നെ പിന്നെ എന്റെ എൻറോൾമെന്റ് ഫുള്ള് എല്ലാം എന്റെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫുള്ള് ക്യാൻസൽ ആയപ്പോഴാണ് ഞാൻ പിന്നെ ഇവർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഫോൺ വരെ വിളിച്ചു. ഫോൺ വിളിച്ചപ്പോൾ അവർ എടുക്കണമില്ല. ഞാനാണെങ്കിൽ ഈ ഫുൾ കാര്യം ഞാൻ നേരത്തെ യൂണിവേഴ്സിറ്റി എടുത്ത് പറഞ്ഞു, മേഡോക്കിന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ യൂണിവേഴ്സിറ്റി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി എന്റെ കേസ് ജെന്യുവൻ ആണ്. അപ്പൊ അവരെനിക്ക് 2 months എക്സ്റ്റൻഷൻ തന്നു. അവസാനം എന്റെ പപ്പ $4,900 പിന്നെയും എക്സ്ട്രാ കയ്യിൽ കൊടുക്കേണ്ടി വന്നു.
അപ്പോ ഓൾറെഡി കൊടുത്ത 4,900 കൂടാതെ വീണ്ടും ആ ഫീസ് ഒന്നുകൂടെ അടക്കേണ്ടി വന്നു അല്ലേ?
ഒന്നേനും കൂടെ അടക്കേണ്ടി വന്നു.
യൂണിവേഴ്സിറ്റി പഠനം റദ്ദാക്കി എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കെവിന് ലഭിക്കുമ്പോൾ എന്തായിരുന്നു കെവിന്റെ റിയാക്ഷൻ?
അത് വല്ലാത്ത ടെൻഷൻ ആണ്. ബിക്കോസ് ലൈക്ക് അത് എന്റെ രാവിലെയാണ് കിട്ടി. അപ്പൊ ഞാൻ രാവിലെ എല്ലാം എണീച്ച് ഫ്രഷ് ആയിട്ട് യൂണിവേഴ്സിറ്റി പോകാൻ വേണ്ടിയ ഒരു തയ്യാറെടുപ്പിലാണ് എനിക്ക് ഈ ഒരു ഇമെയിൽ വന്ന. അതൊരു വല്ലാത്ത ഡെവസ്റ്റേഷൻ ആണ്. ലൈക്ക് ഇറ്റ് ഹർട്ട് മീ എ ലോട്ട് മെന്റലി. ആക്ച്വലി ലൈക്ക് ഐ തോട്ട് ലൈക്ക് മൈ ഫ്യൂച്ചർ ഇസ് ടോട്ടലി ഗോൺ ഫ്രം ദാറ്റ് ഇമെയിൽ.
ഇത്തരത്തിൽ 31,000 പരം ഡോളർ വരെ നഷ്ടപ്പെട്ടവരുണ്ടെന്നാണ് കണ്ടെത്തൽ. മാത്രമല്ല ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം തിരിച്ചു പോകേണ്ടി വന്നവരും ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള അവസരം നഷ്ടപ്പെട്ടവരും ഇതിൽ ഉൾപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ബ്രിസ്ബനിലെ പഠനത്തിനു ശേഷം സ്റ്റേറ്റ് സ്പോൺസർഷിപ്പിനായി സിനോ കൺസൾട്ടൻസ് വഴി അപേക്ഷിക്കുകയും 2 lakh രൂപ നൽകുകയും ചെയ്ത ആളാണ് തിരുവനന്തപുരത്തുള്ള ഋത്വിക് സുനിൽ സുകുമാരൻ. പണം നൽകിയെങ്കിലും ഓസ്ട്രേലിയയിലെ അധികൃതർ പണം ലഭിച്ചിട്ടില്ലെന്ന് അറിയിച്ച സാഹചര്യത്തിൽ ഋത്വിക്കിന് സ്പോൺസർഷിപ്പ് ലഭിച്ചില്ല.
ഞാൻ ഓസ്ട്രേലിയയിൽ പഠിച്ചതാണ്. പഠിച്ച കഴിഞ്ഞ് ഞാൻ അവിടെ വർക്ക് ചെയ്യായിരുന്നു 2-3 കൊല്ലം. അത് കഴിഞ്ഞ് മറ്റിയർ കഴിഞ്ഞതിന് ശേഷം എനിക്ക് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടായി. അപ്പോൾ നാട്ടിൽ കുറച്ചാള് വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റേറ്റ് സ്പോൺസർഷിപ്പിന് എലിജിബിൾ ആയിരുന്നു. സോ ഞാൻ ഈ സിനോ കൺസൾട്ടൻസിനെ കുറിച്ച് ഓൺലൈൻ വഴിയാണ് അറിയുന്നത്. അപ്പൊ ഒരു പേർത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണെന്ന് കണ്ടു. അവരുടെ പേരിലൊക്കെ നോക്കിയപ്പോൾ റിവ്യൂസ് ഒക്കെ നല്ല റിവ്യൂസ് ആയിരുന്നു. അപ്പോ ഞാൻ നേരെ ഇവിടെ ഇവരെ ശാസ്ത്രമംഗലത്ത് ഇവർക്കൊരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു, അതായത് ഇന്ത്യൻ ഒരു സബ് ബ്രാഞ്ച് പോലെ. ഞാൻ സോ അവിടെ പോയി അവിടെ ചെന്ന് കാണുന്നു, ഇവരെല്ലാം റെഡിയാക്കി തരാമെന്ന് പറയുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഇവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. ആദ്യം ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഫീയും അവർക്ക് കൊടുത്തായിരുന്നു. ദെൻ അവരുടെ വർക്കിംഗ് എല്ലാം ഓക്കെ ആണെന്ന് തോന്നി. അത് കഴിഞ്ഞ് ഇവര് എന്റെ പ്രൊസീജിയർ ഒരുപാട് ഡീൽ ചെയ്യുകയായിരുന്നു. ഒരു 6 months കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആ 6 months ഞാൻ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് അടച്ചായിരുന്നു. കാരണം ഇവര് ഓൺലൈനില് വെക്കസിന് അപ്ലൈ ചെയ്യുന്നതായിട്ട് എനിക്കെല്ലാം കാണിച്ചു തന്നു. സ്ക്രീൻഷോട്ട്സും ലോഗിനും എല്ലാം കാണിച്ചു തന്നായിരുന്നു. സോ അവര് ഡോക്യുമെന്റ് എല്ലാം അപ്ലോഡ് ചെയ്തതായിട്ടുള്ള എനിക്ക് കാണിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കി പേയ്മെന്റ് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞ ഞാൻ അറിയുന്ന ഇവരുടെ എന്തോ ഓപ്പറേഷൻ എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ അത് കഴിഞ്ഞ് ഇവരെ പോയി കാണുകയായിരുന്നു. ഏജൻസി പോയി കണ്ടപ്പോ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് എന്റെ ഫയൽസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റാഫ് റിസൈൻ ചെയ്ത് പോയി. അത് കാരണം ഡിലേ ആയിരുന്നു. ഞാൻ ഉറപ്പായിട്ട് ചെയ്തു തരാം, വിത്തിന്റെ മന്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. സോ ആ വിത്തിന്റെ മന്ത് ഞാൻ വെയിറ്റ് ചെയ്യുന്നതിനിടയിലാണ് അറിയുന്നത് ഇവര് ഒരുപാട് പേര് ഇതുപോലെ കാശ് വാങ്ങിച്ച് പറ്റിച്ചിട്ടുണ്ടെന്ന്. ഹോസ്പിറ്റാലിറ്റിന്റെ അസസ്മെന്റ് പറയും ഓസ്ട്രേലിയയിലെ വെറ്റസ് എന്ന് പറയുന്നത്. അപ്പോ വെറ്റസിനെ ഞാൻ അപ്രോച്ച് ചെയ്തപ്പോ അവര് പറഞ്ഞു ഇങ്ങനെയാണ് ലാപ്സ് ആയി പോയിട്ടുണ്ട്, ഒരു കാശ് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് 170,000 നഷ്ടമായി.
170,000 രൂപ
ഞാൻ ഇവരടുത്ത് ചോദിച്ചു, എനിക്ക് ഓസ്ട്രേലിയയിൽ അക്കൗണ്ട് ഉണ്ട്, അത് വഴി ട്രാൻസ്ഫർ ചെയ്യണോ അതോ നാട്ടിൽ ചെയ്യണോന്ന് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു നാട്ടിൽ ചെയ്താൽ മതി. അപ്പോ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഇവര് എന്റെ അടുത്തും ക്യാഷ് ആരും ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഞാൻ ക്യാഷ് ചെയ്യത്തില്ല, ഞാൻ അക്കൗണ്ട് രൂപ ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ, അതാണ് നല്ല പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവര് പറയും ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാൻ കാരണം അത് തന്നെയായിരുന്നു. കാരണം എന്തെങ്കിലും എല്ലാ എവിഡൻസും ഉണ്ടായിരുന്നു, ഒരു റെസീപ്റ്റ് ഉണ്ടായിരുന്നു, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് അറിയാമെന്നുള്ള ഒരുപാട് പേർക്ക് കാരണം ഓസ്ട്രേലിയയിലുള്ള ഏജൻസി ആണല്ലോ, സോ അത് ഫേക്ക് ആവാൻ വഴിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്.
പണം നഷ്ടമായി എന്ന് ബോധ്യപ്പെട്ട ഋത്വിക് ഇവരെ സമീപിച്ചെങ്കിലും പണം തിരികെ ലഭിച്ചില്ലെന്നും ഋത്വിക് പറയുന്നു.
ഞാൻ ഒരുപാട് തവണ കണ്ടിരുന്നു, കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, വിളിക്കുമ്പോ കോൾ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാലും റിപ്ലൈ ഇല്ല. റിപ്ലൈ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കാശിട്ടില്ല. അവസാന സമയങ്ങളായപ്പോ ഏകദേശം 3 മാസത്തിന് മുമ്പായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഞാൻ കാശ് തിരിച്ചു തരാം, എന്റെ ശരീരം പറ്റിയ മിസ്റ്റേക്ക് ആണ്, ഞാൻ കാശ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എനിക്കൊരു 2 അവധിയും പറഞ്ഞു, ആ ഒരു അവധി പറഞ്ഞു ഞാൻ ഈ ഡേറ്റിനുള്ളിൽ എന്തായാലും കാശ് തരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് സംഭവിച്ചില്ല. ഞാൻ അങ്ങനെ അവര് വീണ്ടും ഓഫീസിൽ പോയി. സോ ആ സമയങ്ങളിൽ എന്റെ പേഷ്യൻസ് പോയി, ഞാൻ അവരുടെ ഇത്തിരി അഗ്രസീവായി, ഇനി കാശ് വന്നേ കിട്ടും അല്ലെങ്കിൽ ഞാൻ കോർട്ടിൽ പോകും, ഞാൻ അത് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും അത് ഒന്നും വലിയ റിയാക്ഷൻ ഒന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒരുപാട് പേരെ ഇവിടെ ഉള്ളവരെ ഈ അനുഭവം എന്ന് എല്ലാവരെയും ഗ്യാദർ ചെയ്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്. ഇവിടെ എത്രകാലത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് SBS മലയാളം സിനോ കൺസൾട്ടൻസ് ഡയറക്ടർ സിനീറ്റ ബാബുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. SBS.com.au